ദൈവനാമത്തിന് മഹത്വം. പത്താമത്തെ പാഠം നമുക്ക് ആരംഭിക്കാം. പഠനഭാഗം പ്രവൃത്തികൾ 13:1-15:34 വരെ. 13:2-3 എന്നീ വാക്യങ്ങൾ ഉദ്ധരിക്കട്ടെ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്തീയ മിഷണറിയായിരുന്നു വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകൾ അപ്പസ്തല പ്രവൃത്തികളിലെ അതിപ്രധാന സംഭവങ്ങളാണ്. ക്രിസ്തീയ സഭ ആദ്യമായി രൂപം കൊണ്ടത് യെരുശലേമിൽ ആണെങ്കിലും അവിടെയുള്ള സഭയ്ക്ക് ഒന്നാമത്തെ മിഷണറി സഭയായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ആ പദവി ലഭിച്ചത് അന്ത്യോക്കിയയിലെ സഭയ്ക്കാണ്. വിശ്വാസികൾക്ക് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന പേര് സിദ്ധിച്ച അന്ത്യോക്കിയയിൽ നിന്നുമാണ് പൗലോസും ബർണബാസും ഒരുമിച്ച് ഒന്നാമത്തെ മിഷണറി യാത്ര ആരംഭിച്ചത്. അവരിരുവരും ഒത്തുചേർന്ന് അഭ്യസിപ്പിച്ച ഒരു കൂട്ടം ഉപദേഷ്ടാക്കന്മാരും മൂപ്പന്മാരും ആ സഭയിൽ ഉണ്ടായിരുന്നു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് എനിക്കായി വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അയച്ചു. അന്ത്യോക്കിയയിൽ നിന്നും തുറമുഖമായ സെലൂക്കയിലെത്തിയ അവർ അവിടെ നിന്നും കപ്പൽ കയറി കുപ്രോസ് എന്ന ദ്വീപിലേക്ക് പോയി. ഇന്ന് അതറിയപ്പെടുന്നത് സൈപ്രസ് എന്നാണ്. അവിടെയുള്ള സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. പൗലോസിൻ്റെ ഒന്നാം മിഷണറി യാത്രയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യഹൂദന്മാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന അവരുടെ പള്ളികളെക്കുറിച്ച് ലഘുവായ ഒരു വിവരണം നൽകട്ടെ. സിനഗോഗുകൾ എന്നറിയപ്പെടുന്ന യഹൂദന്മാരുടെ പള്ളികളെ കേന്ദ്രീകരിച്ച് കർത്താവും പൗലോസും പ്രവർത്തിച്ചിരുന്നതായി സുവിശേഷങ്ങളിലും അപ്പസ്തല പ്രവൃത്തികളിലും കാണുവാൻ കഴിയുന്നു. ഇസ്രായേലിൻ്റെ യഥാർത്ഥ ആരാധനാലയം യെരുശലേം ദേവാലയമാണ്. എന്നാൽ അവർ പ്രവാസികളായി ബാബിലോണിൽ ആയിരിക്കുമ്പോൾ ശബത്ത് തോറും തിരുവെഴുത്തുകൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഒരുമിച്ച് കൂടിയിരുന്നു. അതിനായി ഉപയോഗിച്ചു വന്ന സ്ഥലങ്ങൾ സിനഗോഗുകൾ എന്നറിയപ്പെട്ടു. പിൽക്കാലത്തെ യഹൂദന്മാർ കൂട്ടമായി താമസിച്ചിരുന്ന എല്ലായിടങ്ങളിലും സിനഗോഗുകൾ രൂപം കൊണ്ടു. യെരുശലേമിനെ റോമാ ഗവൺമെൻറ് നശിപ്പിക്കുന്നതിന് മുൻപ് അവിടെ തന്നെ 480-ൽ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. വിശാലമായ മുറിയും അതിലൊരു വേദിയും വേദിക്ക് സമീപത്തായി ന്യായപ്രമാണം വയ്ക്കുവാനുള്ള പെട്ടി, വേദിക്ക് സമീപത്തായി മുഖ്യാസനങ്ങൾ, വേദിക്ക് അഭിമുഖമായി ജനങ്ങൾക്കായുള്ള സ്ഥലം എന്നിങ്ങനെ സിനഗോഗിൻ്റെ അന്തർഭാഗം ക്രമീകരിക്കപ്പെട്ടിരുന്നു. സിനഗോഗുകളുടെ ദർശനം യെരുശലേമിന് നേരെ ആയിരുന്നു. യാഗങ്ങൾ ഒഴിച്ചുള്ള മറ്റെല്ലാ ശുശ്രൂഷകളും ഇവിടെ നടന്നിരുന്നു. തിരുവെഴുത്തുകൾ എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും വ്യാഖ്യാതാവ് സ്വന്ത ഇരിപ്പിടത്തിൽ ഇരുന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. സിനഗോഗിലെ നേതാവ് പള്ളിപ്രമാണിയെന്ന് അറിയപ്പെട്ടിരുന്നു. ഓരോ ഇടത്തുമുള്ള യഹൂദ പ്രമാണികളിൽ നിന്നും പള്ളിപ്രമാണിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. സലാമീസിലെത്തിയ പൗലോസും ബർണബാസും ഇപ്രകാരമുള്ള ഒരു സിനഗോഗിൽ ചെന്നാണ് ദൈവവചനം അറിയിച്ചത്. ഈ സന്ദർഭങ്ങളിൽ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പസ്തല പ്രവൃത്തികൾ 13:5. സലാമീസിൽ നിന്നും ദ്വീപ് കടന്ന് തലസ്ഥാന പട്ടണമായ പാഫോസിൽ എത്തി. റോമൻ ദേശാധിപതി പാർത്തിരുന്നത് അവിടെയാണ്. സുവിശേഷകന്മാർ പട്ടണത്തിലെത്തിയ വാർത്തയറിഞ്ഞ അന്നത്തെ ദേശാധിപതിയായിരുന്ന സെർഗിയോസ് പൗലോസ് സുവിശേഷം കേൾക്കേണ്ടതിന് അവരെ ആളയച്ച് വരുത്തി. ബർ യേശു എന്ന ഒരു കള്ളപ്രവാചകൻ ദേശാധിപതിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ഗവർണർ മാനസാന്തരപ്പെട്ടാൽ പിന്നീട് ആഭിചാരത്തിൽ വിശ്വസിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിനാലാണ് അയാൾ അങ്ങനെ ചെയ്തത്. എന്നാൽ പൗലോസ് പരിശുദ്ധാത്മപൂർണനായി അവനെ ശാസിക്കുകയും തൽഫലമായി അവൻ ഒരു സമയത്തേക്ക് അന്ധനായി തീരുകയും ചെയ്തു. ഇത് നിമിത്തം ദേശാധിപതി കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിക്കുവാനിടയായി. കുപ്രോസിൽ നിന്നും വൻകരയിലേക്ക് യാത്ര തിരിച്ച് ഏഷ്യ മൈനറിന് തീരത്തുള്ള പെൻഗയിൽ എത്തി. അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന മർക്കോസ് എന്ന യോഹന്നാൻ അവിടെ വെച്ച് അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. കുപ്രോസ് പോലെ മനോഹരമായ സ്ഥലമല്ലായിരുന്നു പെർഗ. അത് പർവ്വത പ്രദേശമായിരുന്നതിനാൽ യാത്ര ക്ലേശകരമായിരുന്നു. അത് സഹിച്ചു നിൽക്കുവാൻ കഴിയാത്തതിനാലായിരുന്നിരിക്കാം മർക്കോസ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയതെന്ന് ഊഹിക്കപ്പെടുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരുന്ന പൗലോസും ബർന്നബാസും പിന്തിരിയാതെ അനേക മൈലുകൾ യാത്ര ചെയ്ത് പിസിദ്ധ്യയിലെ അന്ത്യോക്യ എന്ന സ്ഥലത്തെത്തി. ശബത്ത് നാളിൽ അവർ അവിടെയുള്ള ഒരു പള്ളിയിൽ കടന്നു ചെന്നു. 13:17 മുതൽ 41 വരെയുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പൗലോസ് നടത്തിയ ഒരു വലിയ പ്രസംഗമാണ്. ഇസ്രായേലിൻ്റെ പ്രാചീന ചരിത്രം പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രസംഗം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. അവർ പള്ളി വിട്ടു പോകുമ്പോൾ അടുത്ത ശബത്തിൽ വീണ്ടും തങ്ങളോട് വചനം സംസാരിക്കണമെന്ന് ജനം അവരോട് ആവശ്യപ്പെട്ടു. യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവജനം കേൾക്കുവാൻ വന്നുകൂടി. എന്നാൽ യഹൂദന്മാർ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും അവരോട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നും എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാർ മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. എതിർത്തവർക്ക് എതിരെ നിൽക്കാതെ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. കോന്യ എന്ന പേരിൽ ഇന്നും ആ പട്ടണം നിലനിൽക്കുന്നു. അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളിയിലും അവർ ഒരുമിച്ച് ചെന്ന് വചനം സംസാരിച്ചു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ ഇടയായി. വിശ്വസിക്കാത്ത യഹൂദന്മാർ ജാതികളെ അവർക്കെതിരായി ഇളക്കിവിട്ടു എങ്കിലും സഹോദരന്മാർ ഇരുവരും അവിടെ വളരെ നാൾ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ കർത്താവ് അവർക്ക് വരം നൽകി. എന്നാൽ ഒരു കൂട്ടം ജനം തങ്ങളെ ആക്രമിക്കുവാൻ ഭാവിച്ചത് ഗ്രഹിച്ച പൗലോസും ബർന്നബാസും ലൂസ്ത്രയിലേക്ക് പോയി. പ്രധാന റോഡരികിൽ കോട്ടകളാൽ സുരക്ഷിതമാക്കപ്പെട്ടിരുന്ന ഒരു പട്ടണമായിരുന്നു ലൂസ്ത്ര. യാത്രക്കാർക്ക് ഇത് ഒരു വിശ്രാമ കേന്ദ്രമായിരുന്നു. റോമാക്കാരുടെ സൂര്യദേവനായ ജൂപ്പിറ്ററിന്റെ പേരിൽ ഇവിടെയും ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. വിഗ്രഹാരാധന നിറഞ്ഞ ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ സത്യസുവിശേഷം പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഒരു നാളിൽ താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുടന്തൻ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടു. അവന് വിശ്വാസമുണ്ടെന്ന് പൗലോസ് ഗ്രഹിച്ചു. പൗലോസ് അവനോട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്നുറക്കെ പറഞ്ഞു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഈ സംഭവം ജനത്തിൽ അത്ഭുതാവഹമായ പ്രതികരണമാണുള്ളവാക്കിയത്. ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവർ കരുതി. ബർന്നബാസിനെ ഇന്ദ്രൻ എന്നും മുഖ്യ പ്രസംഗകനാകയാൽ പൗലോസിനെ ബുധൻ എന്നും അവർ പേർ വിളിച്ചു. ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. എന്നാൽ പൗലോസും ബർന്നബാസും ജനത്തിനിടയിലേക്ക് ഓടിച്ചെന്ന് തങ്ങൾ മനുഷ്യരത്രേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ജനത്തെ പ്രയാസത്തോടെ തടഞ്ഞു. എന്നാൽ ഈ ജനസമ്മതി നീണ്ടു നിന്നില്ല. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും എത്തിയ യഹൂദന്മാർ അവർക്കെതിരെ ജനത്തെ ഇളക്കി. പൗലോസിനെ അവർ കല്ലെറിയുകയും അവൻ മരിച്ചുവെന്ന് വിചാരിച്ച് പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ചു കളഞ്ഞു. ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുന്ന വേളയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെന്നു. അടുത്ത ദിവസം തന്നെ ബർന്നബാസിനോടുകൂടെ സഞ്ചരിച്ച് 30 മൈലോളം അകലെയുള്ള ദെർബയിൽ എത്തി. അവിടെ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവിടെ നിന്നും അവർ മുൻപ് സന്ദർശിച്ച ലൂസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രസംഗിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. അവിടെയൊക്കെ ഈ രൂപം കൊണ്ട സഭകളിൽ അവർ മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. വീണ്ടും അവർ പിസിദ്യ വഴിയായി പമ്പുല്ലയിലെത്തി. പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അതിനടുത്തുള്ള തുറമുഖ പട്ടണമായ അത്തല്ലയിലേക്ക് പോയി. അവിടെ നിന്നും ഒന്നാം മിഷണറി യാത്ര അവസാനിപ്പിച്ചിട്ട് അവർ യാത്ര ആരംഭിച്ച അന്ത്യോക്യയിൽ മടങ്ങിയെത്തി. 1400 മൈലോളം സഞ്ചരിച്ച ഈ മിഷണറി യാത്രയിലുടനീളം ഉണ്ടായ എതിർപ്പുകളുടെ മധ്യത്തിലും അനവധി സഭകൾ സ്ഥാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഗലാത്യ സഭകൾ ഈ യാത്രകളിലാണ് ഉണ്ടായത്. അന്ത്യോക്യയിൽ മടങ്ങിയെത്തിയ പൗലോസും ബർന്നബാസും സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു, കൂടെയിരുന്ന് ചെയ്യിച്ചതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു. പൗലോസ് ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അന്ത്യോക്യയിൽ പാർത്തു. യഹൂദന്മാരോടും ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പ്രത്യേകതയായിരുന്നു. യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതിന് അവർ ആരെയും സ്വാഗതം ചെയ്തിരുന്നു. അന്ത്യോക്യയിലെ സഭയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ജാതികളും യഹൂദന്മാരും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ യെരുശലേമിലെ സഭയുടെ അവസ്ഥ വ്യത്യസ്തമായിരുന്നു. അവിടെ അധികം വിശ്വാസികളും യഹൂദന്മാരായിരുന്നു. യെരുശലേമിലെ സഭയിൽ നിന്നും പരിച്ഛേദനക്കാരായ ചില വിശ്വാസികൾ അന്ത്യോക്യയിലെ സഭയിൽ ചെന്ന് മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചതായി 15:1 കാണുന്നു. പൗലോസും ബർന്നബാസും ഇതിനെ ശക്തിയായി എതിർത്തു. യേശുക്രിസ്തു ന്യായപ്രമാണം തികച്ചുവെന്നും രക്ഷ പ്രവർത്തിയാലല്ല, വിശ്വാസത്താലാണ്, അതെല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ള സത്യം അവർ അറിഞ്ഞിരുന്നു. യെരുശലേമിൽ നിന്നും വന്നവരുമായി അവർ നടത്തിയ വാദപ്രതിവാദങ്ങൾ നിഷ്ഫലമായതിനാൽ യെരുശലേമിലെ സഭയിൽ ചെന്ന് അപ്പോസ്തലന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പൗലോസിനെയും ബർന്നബാസിനെയും അവിടേക്ക് അയക്കുവാൻ സഭ തീരുമാനിക്കുകയും അവരെ അങ്ങനെ യാത്രയാക്കുകയും ചെയ്തു. യെരുശലേമിലെ സഭയിൽ അവർക്ക് ഹാർദവമായ സ്വീകരണമാണ് ലഭിച്ചത്. അവരുടെ മിഷണറി യാത്രയിൽ ദൈവം അവരിലൂടെ പ്രവർത്തിച്ചതിനെ പറ്റി കേൾക്കുവാൻ എല്ലാവരും വന്നുകൂടിയിരുന്നു. എന്നാൽ പരീക്ഷാപക്ഷത്തു നിന്നും വിശ്വാസത്തിൽ വന്ന ഒരു കൂട്ടർ ജാതികളിൽ നിന്നും വന്നവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. അത് ഒരു നീണ്ട ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അപ്പൊസ്തലന്മാരും മൂപ്പന്മാരും ഒരുമിച്ചു കൂടി. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബായിരുന്നു അധ്യക്ഷൻ. അങ്ങനെ സഭയുടെ ഒന്നാമത്തെ സുന്നഹദോസ് 50 യെരുശലേമിൽ കൂടുകയായിരുന്നു. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ തനിക്കുണ്ടായ അനുഭവത്തെ വിവരിച്ചുകൊണ്ടാണ് പത്രോസ് സംസാരിച്ചു തുടങ്ങിയത്. ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ വ്യത്യാസം വെച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷപ്രാപിക്കാമെന്ന് അവരും വിശ്വസിക്കുന്നു എന്ന് പത്രോസ് വ്യക്തമാക്കി. ജാതികളിടയിൽ തങ്ങളിലൂടെ ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് പൗലോസും ബർന്നബാസും തുടർന്ന് വിവരിച്ചു. അവരുടെ വാക്കുകളെ ജനം കേട്ടുകൊണ്ടിരുന്നു. യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ആർക്കും വാദിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യാക്കോബ് ജനത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ജാതികളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ അത്യാവശ്യമായ ചില നിയമങ്ങൾ അനുസരിക്കുവാനല്ലാതെ യഹൂദ ചട്ടങ്ങൾ എല്ലാം അനുസരിക്കണമെന്ന് ഉപദേശിക്കുവാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരന്മാരിൽ പ്രമാണികളായിരുന്ന യൂദ, ശീലാസ് എന്നിവരെ തെരഞ്ഞെടുത്ത് സഭാ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടുന്ന കത്തുമായി പൗലോസിനോടും ബർന്നബാസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് അയച്ചു. കത്തിലെ പ്രസക്തമായ ഭാഗം ഇപ്രകാരമാണ്: വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന്. അവർ അന്ത്യോക്യയിലെത്തി ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. അവർ ആ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. 320 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നതുവരെ ജാതികളുടെ സമ്പ്രദായങ്ങൾ സഭയിൽ കടക്കാതിരിക്കുവാൻ യെരുശലേമിൽ കൂടിയ ഈ ഒന്നാമത്തെ സഭാ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ സഹായകമായിരുന്നു. പ്രവാചകന്മാരായിരുന്ന യൂദായും ശീലാസും പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ യാത്രയായി. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്ത് മറ്റ് പലരോടും കൂടെ കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. സജീവമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സഭയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അവർ പല കാര്യങ്ങളിലും വിയോജിച്ചു. ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. എന്നാൽ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ അവർ തങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആഗ്രഹിച്ചത്. യഹൂദനെയും ജാതികളെയും യാക്കോബിനെയും പൗലോസിനെയും ഒരുപോലെ സ്നേഹിച്ച ദൈവം അവർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു. അവർ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഒന്നെന്നുള്ള ശ്രേഷ്ഠമായ ധാരണയോടുകൂടെ ഒത്തുതീർപ്പിലെത്തുകയും സഭ പുരോഗതി പ്രാപിക്കുകയും ചെയ്തു. അത് നമ്മുടെ മാർഗനിർദ്ദേശത്തിനായി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ ലൂക്കോസിന് പ്രേരണ നൽകി. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ലഭ്യമാകുന്നത് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. അതെല്ലാവർക്കും വിശ്വാസത്താൽ സൗജന്യമായി ലഭിക്കുന്നു. ഈ ക്ലാസ് ഇപ്പോൾ അവസാനിക്കുന്നു. പൗലോസിൻ്റെ തുടർന്നുള്ള മിഷണറി യാത്രയെക്കുറിച്ച് നാം വീണ്ടും പഠിക്കുന്നതായിരിക്കും. ഈ പഠനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.